2019 ഫെബ്രുവരി 1 വെള്ളിയാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്ന ബഡ്ജറ്റ്. ബഡ്ജറ്റുമായി എത്തുന്ന ഏതൊരു ധനമന്ത്രിക്കും കല്ലേറും പൂച്ചെണ്ടും സമാസമമാണ് ലഭിക്കാറുള്ളത്. എത്ര നല്ല നിർദ്ദേശങ്ങളുണ്ടെങ്കിലും പ്രതിപക്ഷക്കാർ നഖശിഖാന്തം ധനമന്ത്രിയുടെ നേരെ വാളോങ്ങും. സർക്കാരിനോട് ആഭിമുഖ്യമുള്ളവർ പ്രശംസകൾ കൊണ്ട് മൂടും. ഏതായാലും ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് നിയമസഭയിൽ അവതരിപ്പിച്ച 2019-20 വർഷത്തെ ബഡ്ജറ്റ് സംസ്ഥാനം ഇന്ന് നേരിടുന്ന പ്രത്യേക സാമ്പത്തിക സാഹചര്യങ്ങൾ വെച്ചു നോക്കുമ്പോൾ ഏറെ അനുയോജ്യമെന്ന് തന്നെ പറയാവുന്നതാണ്. നവകേരള സൃഷ്ടിക്കായുള്ള ബഡ്ജറ്റ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഡോക്ടർ ഐസക് എത്തുന്നത്. പ്രളയാനന്തര കേരളത്തെ തകർച്ചയിൽ നിന്ന് കരകയറ്റാനുള്ള ശ്രമം അതിലുണ്ട്. ഏതാണ്ട് എല്ലാ മേഖലകളെയും തഴുകിക്കൊണ്ടുതന്നെയാണ് ബഡ്ജറ്റിന്റെ രൂപഘടന. പ്രത്യേക നോട്ടവും കരുതലും പതിയേണ്ട മേഖലകൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകിയപ്പോൾ പരമ്പരാഗത മേഖലകൾ പലതും പിന്നിൽ തന്നെയായി. പുതിയ നികുതി നിർദ്ദേശങ്ങൾ വഴിയാണ് സാധാരണ അധിക വിഭവ സമാഹരണം ഉറപ്പാക്കുന്നത്. എന്നാൽ GST പുറത്ത് 1% പ്രളയ സെസ് ചുമത്തിയാണ് ധനമന്ത്രി കൂടുതൽ വരുമാനം നേടാൻ ഒരുങ്ങുന്നത്. 1600 കോടി രൂപയാണ് ഒരു വർഷം ഇതുവഴി നേടുന്നത്. 2 വർഷം സെസ് പിരിവുണ്ടാകും. സെസ് വഴി ഒട്ടെല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിക്കാൻ പോവുകയാണ്. 1600 കോടിയുടെ അധിക വരുമാനം നേടാൻ സാർവത്രികമായ വില വർദ്ധനയ്ക്കാണ് സർക്കാർ ഒരുങ്ങിയതെന്ന വിമർശനം ഉയരും. 115,354 കോടി രൂപയുടെ റവന്യൂ വരവ് പ്രതീക്ഷിക്കുന്ന സംസ്ഥാന ബഡ്ജറ്റിൽ പ്രളയ സെസ് വഴി നേടുന്ന 1600 കോടി രൂപ തുച്ഛമെന്ന് തന്നെ പറയാം. 121,828 നികുതി സ്ലാബുകളിൽ പെടുന്ന സോപ്പ്, ചീപ്പ് മുതൽ ആഡംബര വാഹനങ്ങൾക്ക് വരെ വില ഏറിയും കുറഞ്ഞും ഉയരുമെന്നതിനാൽ വിലക്കയറ്റം സൃഷ്ടിക്കുന്ന ബഡ്ജറ്റാണിത് എന്ന ആക്ഷേപവും ഉയർന്നേക്കാം. GST നികുതി പിരിവിൽ 4,000 കോടി രൂപയുടെ കുടിശ്ശികയുണ്ടെന്നാണ് കണക്ക്. ഇതിന്റെ പകുതിയെങ്കിലും ഊർജിതമായി പിരിച്ചെടുത്താൽ സെസ് ചുമത്തൽ ഒഴിവാക്കാമായിരുന്നു. സർക്കാരിന്റെ നികുതി പിരിവിലെ ഉദാസീനതയ്ക്ക് എപ്പോഴും പിഴ നൽകേണ്ടി വരുന്നത് ജനങ്ങളാണ്. നവകേരള നിർമ്മിതിക്കായി ബഡ്ജറ്റിൽ 25 പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തം പദ്ധതി അടങ്കൽ 39,807 കോടി രൂപയാണ്. നടപ്പു വർഷത്തേക്കാൾ 7,243 കോടി രൂപ അധികം. വിഹിതം കൂട്ടുന്നുണ്ടെങ്കിലും വിനിയോഗം നടക്കുന്നില്ലെന്നതാണ് പ്രധാന പ്രശ്നം. നടപ്പുവർഷം വിവിധ പദ്ധതികൾക്കായി നീക്കിവെച്ച പണത്തിന്റെ പകുതി പോലും ഇതുവരെ ചെലവഴിച്ചിട്ടില്ലെന്ന കണക്ക് പുറത്തുവന്നത് ഈ അടുത്ത ദിവസമാണ്. ശേഷിക്കുന്നത് 2 മാസമാണ്. പദ്ധതി അടങ്കൽ വിനിയോഗിക്കുന്നതിലുണ്ടാകുന്ന ഉദാസീനത ഫലത്തിൽ അതിന്റെ ഗുണം അനുഭവിക്കേണ്ടവരെയാണ് ബാധിക്കുന്നത്. അടിസ്ഥാന സൌകര്യ വികസനം, കൃഷി, ആരോഗ്യം, തൊഴിൽ, വ്യവസായം, വിദ്യാഭ്യാസം തുടങ്ങിയ പ്രധാന മേഖലകളിൽ പുതിയ ഉണർവ് സൃഷ്ടിക്കാൻ ഉതകുന്നതാണ് ഇവയുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ. വ്യവസായ ആവശ്യങ്ങൾക്കായ ഭൂമി ഏറ്റെടുക്കൽ, പുതിയ IT പാർക്കുകൾ, നിലവിലുള്ളവയുടെ വികസനം എന്നിവയ്ക്കൊക്കെ പ്രത്യേക പദ്ധതികളുണ്ട്. 15,600 കോടി രൂപ ഇവയ്ക്കായി നീക്കിവച്ചിരിക്കുന്നു. IT പാർക്കുകളുടെ വികസനം തീരുമ്പോൾ 100,000 പേർക്ക് പുതുതായി തൊഴിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. പ്രളയം അമ്പയ തകർത്ത കുട്ടനാടിനു വേണ്ടിയുള്ള 1,000 കോടി രൂപയുടെ പദ്ധതി ആകർഷകമാണ്. പ്രളയജലം ഒഴുകേണ്ട ചാനലുകൾ വീതി കൂട്ടുകയും തോട്ടപ്പള്ളി സ്പിൽവേ നവീകരിക്കുകയും ചെയ്യും. മാലിന്യവാഹിനികളായി മാറിയ കായലും തോടുകളും ശുദ്ധീകരിക്കും. വിസർജ്യ സംസ്കരണത്തിന് ആധുനിക പ്ലാന്റുകൾ സ്ഥാപിക്കും. നെല്ലറകളിലൊന്നായ കുട്ടനാടിനെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാൻ ഉതകുന്നതാണ് ഈ പദ്ധതികൾ. സംസ്ഥാനത്ത് നെൽവയലുകളുടെ വിസ്തൃതി 300,000 ഹെക്ടറായി ഉയർത്തുമെന്ന ബഡ്ജറ്റ് പ്രഖ്യാപനം സാധ്യമാകണമെങ്കിൽ ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും. 2-3 പതിറ്റാണ്ട് മുമ്പ് സംസ്ഥാനത്ത് 900,000 ഹെക്ടർ നെൽപ്പാടങ്ങളാണ് ഉണ്ടായിരുന്നത്. തീരദേശ വികസനം, മത്സ്യത്തൊഴിലാളി ക്ഷേമം, ആരോഗ്യമേഖല എന്നിവയ്ക്ക് കൂടുതൽ വിഹിതം ഉൾക്കൊള്ളിക്കുക വഴി വലിയൊരു ജനവിഭാഗത്തിന്റെ ആവശ്യങ്ങളാണ് നിറവേറ്റുക. തീരദേശത്തെ റോഡുകളുടെയും ആശുപത്രികളുടെയും വികസനം പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സംസ്ഥാനം ഏറെ വൈകി എത്തിപ്പെട്ട പാരമ്പര്യേതര ഊർജ്ജ വികസന മേഖലയ്ക്കും ബഡ്ജറ്റിൽ ഇക്കുറി പരിഗണന ലഭിച്ചു. ഇലക്ട്രിക് വാഹനങ്ങൾ വ്യാപകമായി റോഡിലിറങ്ങാൻ പോവുകയാണ്. KSRTCക്ക് നൽകുന്ന 1,000 കോടി രൂപ വിഹിതം പ്രധാനമായും ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാൻ വേണ്ടിയാണ്. തലസ്ഥാന നഗരിയിൽ സിറ്റി യാത്രയ്ക്ക് പൂർണ്ണമായും ഇലക്ട്രിക് ബസ്സുകളാവും ഉപയോഗപ്പെടുത്തുക. പതിറ്റാണ്ടുകളായി പറഞ്ഞു കേൾക്കുന്ന കോവളം ബേക്കൽ ജലപാത ഈ വർഷം പൂർത്തിയാകുമെന്ന പ്രഖ്യാപനം ആഹ്ലാദകരമാണ്. അതുപോലെ തിരുവനന്തപുരത്തുനിന്നും കാസർകോട്ടേക്കുള്ള 2ാം റെയിൽപാത യാഥാർത്ഥ്യമാകുമെന്ന അറിയിപ്പും കൈയടി നേടും. എന്നാൽ ഏറെ നാളായി പറഞ്ഞു കേൾക്കുന്ന തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും ലൈറ്റ് മെട്രോ പദ്ധതികൾ ഇപ്പോഴും ഇരുളിൽ തന്നെയാണെന്നാണ് തോന്നുന്നത്. അതേപ്പറ്റി പരാമർശം പോലുമില്ല. ചികിത്സാ ചെലവ് അതീവ ദുർവഹമായിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ പുതിയ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഭൂരിപക്ഷം കുടുംബങ്ങൾക്കും ഏറെ ആശ്വാസകരമാണ്. 42 ലക്ഷം കുടുംബങ്ങൾക്കാണ് പദ്ധതി തുണയാകുന്നത്. സർക്കാർ ആശുപത്രികളുടെ സമഗ്ര നവീകരണത്തിനുള്ള നിരവധി പദ്ധതികളും ആരോഗ്യ മേഖലയിൽ നടപ്പാക്കാൻ പോവുകയാണ്. 4 ലക്ഷം വനിതകൾക്ക് സ്ഥായിയായ തൊഴിലവസരം, കുടുംബശ്രീക്കും അയൽക്കൂട്ടങ്ങൾക്കും പലിശരഹിത വായ്പാ സൌകര്യം എന്നിവയടക്കം സ്ത്രീ ശാക്തീകരണത്തിന് 1000 കോടി രൂപയാണ് മാറ്റിവെക്കുന്നത്. മുൻവർഷത്തെ പോലെ ഇക്കുറിയും കിഫ്ബിയെ ആശ്രയിച്ചാകും പല പദ്ധതികളുടെയും നടത്തിപ്പ്. 30,000 കോടിയുടെ പദ്ധതികൾ ഈ വർഷം നടപ്പാക്കാൻ കഴിയുമെന്നാണ് ധനമന്ത്രിയുടെ പ്രതീക്ഷ. രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്ന് 400 കോടി രൂപയുടെ അധിക വരുമാനം നേടാൻ ഭൂമിയുടെ ന്യായവില 10% ഉയർത്താൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ രാജ്യത്ത് ഏറ്റവും ഉയർന്ന രജിസ്ട്രേഷൻ ചെലവ് കേരളത്തിലാണ്. ഭൂമി വില വാനോളം ഉയർന്നുകഴിഞ്ഞ ഇവിടെ ഒരു തുണ്ട് ഭൂമി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരെ വലയ്ക്കുന്നതാണ് ഉയർന്നുയർന്നു പോകുന്ന പ്രമാണ ചെലവ്.